Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
നമസ്കാരം. സുവിശേഷ പരിചിന്തനം, വാർത്തകൾ എന്നിവ കേൾക്കാം ഈ പ്രക്ഷേപണത്തിൽ. സീറോ മലങ്കര റീത്തിലെ ആരാധനക്രമം അനുസരിച്ച് ഞായറാഴ്ച ദിവ്യബലി മധ്യ വായിക്കുന്ന സുവിശേഷ ഭാഗത്തിന്റെ വിചിന്തനമാണ് ഇന്ന്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 6:27 മുതൽ 36 വരെ വാക്യങ്ങൾ. തിന്മയെ നന്മ കൊണ്ട് ജയിക്കുക. അങ്ങകലെ പുഴയോരത്തിരുന്ന് ഒരു കുഞ്ഞു കരയുകയാണ്. അവന്റെ കളിവീട് ആരോ തകർത്തു കളഞ്ഞത്രേ, അതാണ് അവന്റെ വേദന. ഞാൻ ആരുടെയും കളിവീട് തകർത്തിട്ടില്ലല്ലോ, പിന്നെന്തേ എന്റെ കളിവീട് തകർക്കപ്പെട്ടു. ഇന്നും നമ്മുടെ ബന്ധങ്ങളിൽ പൊള്ളലായി ഉയരുന്ന ചോദ്യമാണിത്. നാം ആരുടെയും മൺവീടുകൾ തകർക്കുവാൻ ശ്രമിച്ചിട്ടില്ല, എന്നിട്ടും നമ്മുടെ മൺവീടുകൾ എന്തുകൊണ്ടാണ് മറ്റുള്ളവരാൽ തകർക്കപ്പെടുന്നത്? ഒരുവൻ അവരനെ എന്തിനു മുറിപ്പെടുത്തുന്നു എന്ന ചോദ്യത്തിന് ഇന്നും നമുക്ക് ഉത്തരം ലഭിക്കുന്നില്ല. ജീവിത സന്തോഷത്തിന് 3 അനിവാര്യതകളുണ്ട്. ഒന്ന്, നമ്മോട് തന്നെ പൊറുക്കാനാകുക. രണ്ടാമതായിട്ട്, അപ്രിയമായ അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായാലും അപരനോട്, അന്യനോട് ക്ഷമിക്കാൻ കഴിയുക എന്നത്. മൂന്നാമതായിട്ട്, നമുക്ക് താൽപ്പര്യമില്ലാത്ത ജീവിതാനുഭവങ്ങൾക്കും വന്നുകൂടുന്ന സഹനങ്ങൾക്കും ദൈവത്തോടും ഒരിക്കലും പരിഭവപ്പെടാതിരിക്കുക. ഈ വിധത്തിൽ ആരോടും പരിഭവമില്ലാതെ ജീവിക്കുക എന്നതാണ് പ്രധാനം. ഒരു സഞ്ചാരിയുടെ ദൈവശാസ്ത്രം പോലെയാണത്. അമിത ഭാരം എപ്പോഴും യാത്രയുടെ കൗതുകത്തെ വല്ലാതെ നശിപ്പിച്ചു കളയുന്നു. നമ്മുടെ ജീവിതയാത്രയെ തീർത്ഥാടനമായി കാണാൻ കഴിയണമെങ്കിൽ മനസ്സിലെ ഭാണ്ഡക്കെട്ടിലെ ഭാരമുള്ള കല്ലുകൾ എടുത്തു മാറ്റിയേ തീരൂ. കുരിശിൽ കിടന്നുകൊണ്ട് ക്രിസ്തു പ്രാർത്ഥിച്ചു, പിതാവേ, ഇവർ ചെയ്യുന്നതെന്തെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന്. ആരും ഒന്നും അറിയുന്നില്ല എന്നതാണ് സത്യം. നമ്മെ വേദനിപ്പിച്ചവൻ അറിയുന്നില്ല നമുക്ക് നൽകിയ ഉറക്കമില്ലാത്ത രാവുകളെപ്പറ്റി, അഥവാ മുടക്കിയ അത്താഴങ്ങളുടെ രുചിയെപ്പറ്റി. പ്രാർത്ഥനയിൽ നമ്മൾ വീഴ്ത്തിയ കണ്ണീരിന്റെ അളവുകൾ നമ്മെ വേദനിപ്പിച്ചവൻ അറിയുന്നുണ്ടോ? ആരും ആരെയും മനസ്സിലാക്കാത്ത അവസ്ഥയാണ് ഇന്ന് ലോകത്ത്. മനുഷ്യർക്ക് മനുഷ്യരെ മനസ്സിലാകുമെന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ വലിയ തെറ്റിദ്ധാരണകളിൽ ഒന്നാണെന്ന് തോന്നുന്നു. നമുക്കേറ്റവും അടുത്തയാളുടെ വ്യക്തിത്വത്തെക്കുറിച്ചുള്ള അറിവ് കടലിലെ മഞ്ഞുമല പോലെയാണെന്നാണ് മനഃശാസ്ത്രജ്ഞൻ പറയുന്നത്. മഞ്ഞുകട്ടയെപ്പോലെ 7-ൽ മാത്രമേ വെളിപ്പെട്ട് കിട്ടുന്നുള്ളൂ. ബാക്കി 6 ഏതൊക്കെയോ കടലിനു കീഴിലാണ്. പ്രഭാതത്തിൽ ഒരാൾ എന്റെ വീടിന്റെ പൂന്തോട്ടത്തിലേക്ക് കടന്നുവന്നു. പൂക്കളും ചെടികളും പുൽത്തകടികളും ചവിട്ടി മെതിച്ചാണ് അയാൾ മുന്നോട്ട് നീങ്ങിയത്. എനിക്ക് കോപം വന്നു. ഓടിച്ചെന്ന് അയാളെ കഴുത്തിന് പിടിച്ച് വീടിന്റെ ഗേറ്റിന് പുറത്താക്കി തള്ളിവിട്ടു. വീഴാൻ പോയ മനുഷ്യന്റെ മുഖത്തു നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, എന്റെ തോട്ടത്തിൽ കടന്ന് ചെടികളും പൂക്കളും ചവിട്ടി മെതിച്ചവൻ അന്ധനായിരുന്നു. അറിയാതെ വഴിതെറ്റി അയാൾ പൂന്തോട്ടത്തിൽ പ്രവേശിച്ചതാണ്. ദുഃഖിതനായ ഞാൻ എന്റെ മനസ്സിൽ ഇങ്ങനെ കുറിച്ചു, നിങ്ങളുടെ തോട്ടങ്ങൾ നശിപ്പിക്കുന്നവരോട് വിദ്വേഷമരുത്, ഒരുപക്ഷേ അവർ അന്ധരായിരിക്കാം. എന്റെ സൽപ്പേരിന്റെ പൂന്തോട്ടങ്ങൾ നശിപ്പിക്കുന്നവരുണ്ട്. എത്രയോ പേരുടെ കൗമാരവിശുദ്ധിയുടെ പൂന്തോട്ടങ്ങൾ പിച്ചു ചീന്തുന്നവർ, എന്റെ ഗാർഹിക സ്വപ്നങ്ങളുടെ തോട്ടം മലീമസമാക്കുന്നവർ എത്രയോ പേരാണ്. അവരോട് വിദ്വേഷമരുത്, അവരും അന്ധരായിരിക്കാം. മുറിവേറ്റവർ സ്വീകരിക്കേണ്ട നിലപാട് എന്തായിരിക്കണം? കാടിനെക്കുറിച്ച് പറയുമ്പോൾ അവിടെയുള്ള ഏറ്റവും ക്രൂരനായ മൃഗമേതാണ്? സിംഹമോ പുലിയോ കടുവയോ ഒന്നുമല്ല, വേട്ടക്കാരന്റെ കെണിയിൽ നിന്നും മുറിപ്പെട്ട് രക്ഷപ്പെട്ട മൃഗമാണ് ഏറ്റവും ക്രൂരൻ. അവന്റെ ഉള്ളിലെ ആദ്യ ചിന്ത പ്രതികാരവുമാണ്. എന്റെ വ്രണിതാനുഭവങ്ങൾക്ക് അതേ അളവിൽ സ്വർണം തൂക്കുന്ന തുലാസിൽ എന്ന പോലെ തൂക്കി ഞാൻ മറുപടി നൽകുന്നു. ബൈബിളിന്റെ ഭാഷയിൽ പറഞ്ഞാൽ മൃതനേക്കാൾ മരിച്ച അവസ്ഥയാണിത്, പ്രതികാരത്തിന്റെ മനോഭാവം. വിശുദ്ധ റീത്തയുടെ ജീവിതം ഇവിടെ നമുക്ക് പാഠവും പ്രസക്തമായ കഥയുമാണ്. റീത്തയുടെ ഭർത്താവ് കൊല്ലപ്പെട്ടു. അയാളെ സംസ്കരിച്ച ശേഷം സിമിത്തേരിയിൽ നിന്നും ദുഃഖത്തോടെ പുറത്തേക്ക് വരുന്ന അവളെ ആശ്വസിപ്പിക്കുന്നത് അവളുടെ 2 കുരുന്നു മക്കളാണ്, റീത്തയുടെ ആൺമക്കൾ. അവർ പറഞ്ഞു, അമ്മയെ കരയരുത്, ഞങ്ങളൊന്ന് വലുതായിക്കൊള്ളട്ടെ, ഇതിനൊക്കെ പ്രതികാരം ഞങ്ങൾ ചെയ്തുകൊള്ളാം. മക്കളുടെ ആശ്വാസ വാക്കുകൾ കേട്ട് റീത്ത അവിടെ മുട്ടിന്മേൽ വീണ് പ്രാർത്ഥിച്ചത്രേ, ദൈവമേ, എന്റെ കുഞ്ഞുങ്ങളെ പകയിൽ നിന്നും മുക്തരാക്കി വളർത്താൻ എനിക്കായില്ലെങ്കിൽ അവരുടെ ആയുസ്സിനെ അങ്ങ് ഒടുക്കിക്കൊള്ളുക. രണ്ടു കുഞ്ഞുങ്ങളും രോഗബാധിതരായി മരണമടഞ്ഞു എന്നാണ് ചരിത്രം. എന്നാൽ ഒരമ്മയും ഈ വിധം ക്രൂരയായിക്കൂട എന്നാണ് ബാല്യത്തിൽ ഇത് വായിച്ചപ്പോൾ മനസ്സിൽ തോന്നിയത്. പക്ഷേ ഇന്ന് കുറെ കൂടി വെളിച്ചം ലഭിക്കുമ്പോൾ മനസ്സിലാകുന്നു, ഉള്ളിൽ പക സൂക്ഷിക്കുന്നതിൻ്റെ അർത്ഥം മൃതനേക്കാൾ മൃതിയിൽ ജീവിക്കുക എന്നാണെന്ന്. പ്രതികാരത്തിൻ്റെ ഇര മുറിവേൽപ്പിച്ച വ്യക്തിയാകണമെന്നല്ല, പകരം പുതിയ ഇരയെ കണ്ടെത്തുന്ന മാനസികാവസ്ഥയിലേക്കാണ് പലരും പ്രവേശിക്കുക. മുറിവേൽപ്പിച്ച ബി എന്ന വ്യക്തിയെയല്ല ഞാൻ മുറിപ്പെടുത്തുന്നത്, പകരം നിസ്സഹായനായിരുന്ന അല്ലെങ്കിൽ നിസ്സഹായനായ സി എന്ന മറ്റൊരു വ്യക്തിയെയാണ്. വ്രണിതാനുഭവങ്ങൾ എന്റെ വ്യക്തിത്വത്തെയും സ്വഭാവത്തെയും നിലപാടുകളെയും നെഗറ്റീവായി സ്വാധീനിക്കുമ്പോൾ പകരം പുതിയ ഇരയെ കണ്ടെത്തുകയാണ് ഞാൻ. നമുക്കറിയാം, ഹിറ്റ്ലർ ചരിത്രത്തിലെ ഏറ്റവും ക്രൂരനായ മനുഷ്യനായിട്ടാണ് ചിത്രീകരിക്കപ്പെടുന്നത്. ചെറുപ്പത്തിലെ അമ്മ നഷ്ടപ്പെട്ടപ്പോൾ ബാല്യം മുതൽ ഒരു നായയെപ്പോലെ വളരെ ക്രൂരമായിട്ടാണ് പിതാവ് അവനെ വളർത്തിയത്. വീട്ടിലുണ്ടായിരുന്ന ഏക അമ്മായിയാകട്ടെ ഒരു ഭ്രാന്തിയായിരുന്നു. അവർ പലപ്പോഴും അവന്റെ മുറിയിൽ ചെന്ന് അവനെ പീഡിപ്പിച്ചിരുന്നു. ഹിറ്റ്ലർക്ക് ഭാവിയിൽ അധികാരം കിട്ടിയപ്പോൾ ഉടനെ മറ്റുള്ളവരെ ആക്രമിക്കാനും പീഡിപ്പിക്കാനും തുടങ്ങുന്നു. തന്റെ നാട്ടിൽ വൈകല്യമുള്ളവർ ആരുമുണ്ടാകാൻ പാടില്ല എന്നായിരുന്നു അവന്റെ നിഷ്കർഷ. കോങ്കണ്ണുള്ളവരെ പോലും അയാൾ വകവരുത്തി. തന്റെ വ്രണിതാനുഭവങ്ങൾക്ക് പകരം പുതിയ ഇരകളെ കണ്ടെത്തുകയാണ്. ഇനി ക്ഷമയുടെയും അനുരഞ്ജനത്തിന്റെയും മനോഹരമായ തലത്തിലേക്ക് നമുക്കൊന്ന് എത്തിനോക്കാം. ജീവിതത്തിൽ ലഭിച്ച ദുഃഖാനുഭവങ്ങൾ എന്റെ നിലപാടിനെ വിപരീതാത്മകമാക്കുന്നില്ല. അതേസമയം എനിക്കൊരു ശാഠ്യമുണ്ട്, സമാനമായ ദുഃഖാനുഭവങ്ങൾ ഞാൻ ആർക്കും സമ്മാനിക്കില്ല എന്ന്. ഇവിടെ ക്രിസ്തുവിനെക്കുറിച്ച് പറയുന്ന പാരമ്പര്യ കഥ തന്നെയാണ് ഏറ്റവും നല്ല ഉദാഹരണം. കുരിശിൽ കൊല്ലപ്പെട്ടിട്ടും ക്രിസ്തുവിനോട് പകതീരാത്ത, ഒരു കണ്ണിന് കാഴ്ചയില്ലാതിരുന്ന അന്ധനായ പടയാളി കുന്തം കൊണ്ട് അവിടുത്തെ നെഞ്ച് കുത്തിപ്പിളർന്നു. എന്തിനാണ് അയാൾ അങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കാം. കാരണം ക്രിസ്തു അവന് എതിരായി ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. പക്ഷേ കാഴ്ചയില്ലാതിരുന്ന അവന്റെ ലോകത്തിൽ ക്രിസ്തുവിന് കാഴ്ചയുണ്ടായിരുന്നു എന്ന ചിന്തയിൽ അന്ധൻ പകരമിരയെ കണ്ടെത്തിയതാകാം. എന്നാൽ ക്രിസ്തുവാകട്ടെ തന്റെ നെഞ്ചിൽ നിന്ന് വാർന്നു വീണ രക്തവും ജലവും കൊണ്ട് ആ അന്ധന് കാഴ്ച നൽകുന്നു. നീ എന്നെ മുറിപ്പെടുത്തിക്കൊള്ളുക, എനിക്ക് വ്രണിതാനുഭവങ്ങൾ സമ്മാനിച്ചുകൊള്ളുക, എന്റെ മുറിവുകൾ കൊണ്ട് എന്നിട്ടും ഞാൻ നിന്നെ സൗഖ്യപ്പെടുത്താം. ഐ ഹാവ് ബിക്കം എ വൂണ്ടഡ് ഹീലർ. സമാനമായ അനുഭവങ്ങൾ ഭൂമിയിലെ ഒരു കുഞ്ഞിനു പോലും ഞാൻ കൊടുക്കില്ല, പകരം കൊടുക്കില്ല, ഞാൻ അവരെ ഇരയാക്കില്ല എന്ന സ്നേഹശാഠ്യമുയരുമ്പോൾ മനുഷ്യനവന്റെ മുറിവുകൾ ഉദാത്തീകരിക്കുകയാണ്, സൗഖ്യപ്പെടുത്തുകയാണ്. അങ്ങനെ ആ മുറിവുകൾ തിരുമുറിവുകളായി രൂപാന്തരപ്പെടുന്നു. സഹോദരങ്ങളാൽ വേട്ടയാടപ്പെടുന്ന പഴയ നിയമ ചരിത്രത്തിലെ കഥാപാത്രമാണ് ജോസഫ്. സഹോദരങ്ങളാൽ ഏറെ ദുഃഖമനുഭവിക്കേണ്ടി വന്നവൻ സ്വപ്നം കണ്ടതിന്റെ പേരിൽ ഒറ്റപ്പെടുന്നു. പിതാവിന്റെ ഇഷ്ടപുത്രനായിരുന്നതിനാൽ പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിയപ്പെടുന്നു. 20 വെള്ളിക്കാശിന് അവൻ വിൽക്കപ്പെടുകയും തടവുകാരനാക്കപ്പെടുകയും ചെയ്യുന്നു. ജീവിതത്തിലെന്നും നന്മയ്ക്കു വേണ്ടി നിന്നവൻ എല്ലായ്പ്പോഴും പീഡിപ്പിക്കപ്പെടുകയാണ്. എന്നിട്ടും തന്റെ പ്രതാപകാലങ്ങളിൽ ഈ മനുഷ്യൻ ഉപാധികളൊന്നുമില്ലാതെ തന്റെ സഹോദരങ്ങളോട് ക്ഷമിക്കുന്നു, പൊറുക്കുന്നു. മാത്രമല്ല, തനിക്കൊരു കുഞ്ഞു പിറന്നപ്പോൾ ജോസഫ് അവനിങ്ങനെ പേരിട്ടു, മനാത്സേ, നീ മറക്കണം എന്നാണ് ഈ വാക്കിനർത്ഥം. ക്രൈസ്തവ ശിഷ്യത്വത്തിന്റെ മുഖമുദ്രയാണ് ക്ഷമിക്കുക എന്നത്. നിങ്ങൾ സ്വർഗീയ പിതാവിന്റെ പുത്രരാകുക. പിതാവ് കരുണയുള്ളവനായിരിക്കുന്നതുപോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുക. ദൈവത്തിന്റെ പൂർണ്ണത അവിടുത്തെ കാരുണ്യമാണ്. ശത്രുക്കളെ സ്നേഹിക്കുവാനും അവരോട് ക്ഷമിക്കുവാനും ഔദാര്യപൂർവകമായ ഈ ദൈവീക കാരുണ്യം നമ്മെ ക്ഷണിക്കുന്നു, നമ്മെ വിളിക്കുന്നു.
ശത്രുസ്നേഹം ക്രിസ്തുവിൻ്റെ മുദ്രയാണല്ലോ, മുദ്രാവാക്യമാണല്ലോ. ശത്രുവേയും മിത്രമാക്കാൻ ശക്തമാണല്ലോ, അതിഹൃദ്യമാണല്ലോ. ശത്രുസ്നേഹം ക്രിസ്തുവിൻ്റെ മുദ്രയാണല്ലോ, മുദ്രാവാക്യമാണല്ലോ. ശത്രുവേയും മിത്രമാക്കാൻ ശക്തമാണല്ലോ, അതിഹൃദ്യമാണല്ലോ. കണ്ണിനു പകരം കണ്ണല്ല, പല്ലിനു പകരം പല്ലല്ല. കണ്ണിനു പകരം കണ്ണല്ല, പല്ലിനു പകരം പല്ലല്ല. സ്നേഹമാകും ആയുധത്താൽ വൈരിയെ നേടാ. കാതനേറ്റം ഇഷ്ടമുള്ള മക്കളായിടാ, ഒന്നായി ചേർന്നു വാണിടാ. ശത്രുസ്നേഹം ക്രിസ്തുവിൻ്റെ മുദ്രയാണല്ലോ, മുദ്രാവാക്യമാണല്ലോ. ശത്രുവേയും മിത്രമാക്കാൻ ശക്തമാണല്ലോ, അതിഹൃദ്യമാണല്ലോ.
കെ ജി മാർക്കോസ് ആലപിച്ച ഗാനം ഫാദർ തദേവസ് അരവിന്ദത്തെ രചിച്ച് അദ്ദേഹം തന്നെ ഈണം പകർന്നതാണ്.
വലതു കരണ തടിപ്പോന് ഇടത് കരണം കാട്ടേണം, വലതു കരണ തടിപ്പോന് ഇടതു കരണം കാട്ടേണം. സഹനമേറും ജീവിതത്താൽ മഹിമയാർന്നീടാ. ക്രൂശിതന്റെ കൂടെ നിൽക്കാം മാപ്പു നൽകിടാം, കൃത്തിൽ സ്ഥാനമേകിടാ. ശത്രുസ്നേഹം ക്രിസ്തുവിൻ്റെ മുദ്രയാണല്ലോ, മുദ്രാവാക്യമാണല്ലോ. ശത്രുവേയും മിത്രമാക്കാൻ ശക്തമാണല്ലോ, അതിഹൃദ്യമാണല്ലോ. ശത്രുസ്നേഹം ക്രിസ്തുവിൻ്റെ മുദ്രയാണല്ലോ, മുദ്രാവാക്യമാണല്ലോ. ശത്രുവേയും മിത്രമാക്കാൻ ശക്തമാണല്ലോ, അതിഹൃദ്യമാണല്ലോ.
മലങ്കര റീത്തിലെ ആരാധനക്രമമനുസരിച്ച് ഞായറാഴ്ച ദിവ്യബലി മധ്യ വായിക്കുന്ന സുവിശേഷ ഭാഗത്തിന്റെ വിചിന്തനമാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്.